There was a question that the apostles asked Jesus just before he went up to heaven.
കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിനു മുമ്പായി അപ്പോസ്തലന്മാർ കർത്താവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്.
It says here in Acts chapter 1.
അപ്പോസ്തല പ്രവൃത്തി ഒന്നാം അധ്യായത്തിലാണ് നാം അത് വായിക്കുന്നത്.
Jesus verse 3 presented himself alive after his suffering by many convincing proofs appearing to them over a period of 40 days speaking of the things concerning the kingdom of God. Acts 1 verse 3.
അപ്പോസ്തല പ്രവൃത്തികൾ ഒന്നാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാക്യത്തിനായിട്ട് കാത്തിരിക്കണം എന്ന്
പറഞ്ഞു. He was with them for 40 days speaking
അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു.
For 40 days he was speaking on one subject.
ഏകദേശം 40 ദിവസത്തോളം ഒരേ വിഷയത്തെ കുറിച്ചാണ് കർത്താവ് അവരോട് സംസാരിച്ചത്.
Kingdom of God, Kingdom of God, Kingdom of God.
ദൈവരാജ്യത്തെ കുറിച്ച് മാത്രം.
All those 1500 years Israel had been having a kingdom of earth.
അതിനു മുമ്പുള്ള 1500 വർഷക്കാലം ഭൂമിയിലെ ഒരു രാജ്യമായിരുന്നു ഇസ്രായേലിന് ഉണ്ടായിരുന്നത്.
They were given a land.
അവർക്ക് ഭൂമിയിൽ സ്ഥലം ലഭിച്ചിരുന്നു.
They were promised prosperity.
അവർക്ക് വാഗ്ദത്തം, അവർക്ക് സമൃദ്ധി ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു.
They were promised healing and many earthly blessings.
അവർക്ക് ശാരീരിക സൗഖ്യവും അങ്ങനെയുള്ള ഭൗമികമായ പല അനുഗ്രഹങ്ങളും ദൈവം വാഗ്ദത്തം ചെയ്തിരുന്നു.
In the entire Old Testament there is no promise of the kingdom of God.
എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ എങ്ങും ഒരു വാഗ്ദത്തവുമില്ല.
No promise that I'll take you to heaven or any such thing.
നിങ്ങളെ സ്വർഗ്ഗത്തിലേ കൊണ്ടെത്തിക്കുമെന്നുള്ള ഒരു വാഗ്ദത്തവും നാം അവിടെ കാണുന്നില്ല.
You read Old Testament. Everything was related to earthly blessing.
നാം പഴയ നിയമം വായിക്കുമ്പോൾ അവിടെ എല്ലാം നാം ഭൂമിയിലെ അനുഗ്രഹങ്ങളെ കുറിച്ച് മാത്രമാണ് കാണുന്നത്.
But John the Baptist came.
എന്നാൽ അപ്പോസ്തലൻ യോഹന്നാൻ സ്നാപകൻ കടന്നു വന്നപ്പോൾ
he said repent for the kingdom of heaven is now come near.
സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രഘോഷിച്ചുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ വന്നത്.
Repent means turn around.
മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ തിരിയുക.
So he's saying you people have been watching the living for the kingdom of earth for 1500 years.
നിങ്ങൾ കഴിഞ്ഞ 1500 വർഷമായിട്ട് ഈ ഭൂമിയിലെ രാജ്യത്തിനു വേണ്ടിയാണ് ജീവിച്ചതെങ്കിൽ
now turn around.
ഇന്ന് നിങ്ങൾ പുറകോട്ട് തിരിഞ്ഞ്
that is repent, turn around.
അതാണ് മാനസാന്തരം.
The kingdom of heaven is near.
സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു.
It hasn't come yet, it's coming.
അത് ഇതുവരെ എത്തിയിട്ടില്ല, പക്ഷേ അത് വന്നുകൊണ്ടേയിരിക്കും.
That would come on the day of Pentecost.
അത് പെന്തക്കോസ്റ്റ് ദിവസത്തിൽ വരും.
On the day of Pentecost the Holy Spirit brought heaven into the hearts of people.
പെന്തക്കോസ്റ്റ് ദിവസത്തിൽ അവിടെ കൂടിയിരുന്നവരുടെ ഹൃദയങ്ങളിലേക്ക് സ്വർഗരാജ്യമാണ് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നത്.
Before that Spirit of God was not inside people, only upon people.
അതിനു മുമ്പ് വരെ പരിശുദ്ധാത്മാവ് മനുഷ്യരുടെ ഉള്ളിലായിരുന്നില്ല, അവരുടെ പുറമേ ആയിരുന്നു.
So Jesus spoke about the kingdom of God, kingdom of God, kingdom of God.
യേശു സ്വർഗരാജ്യത്തെ കുറിച്ചാണ് പ്രസംഗിച്ചത്.
And he says in a few days, verse 5, you will be baptized with the Holy Spirit in a few days.
ചില ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അതിന്റെ അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നു.
So in spite of all this teaching,
ഇങ്ങനെയുള്ള പഠിപ്പീരുകൾക്കൊക്കെ ശേഷവും
they are asking Lord verse 5 are you going to give the kingdom to Israel now?
അപ്പോൾ അവർ കർത്താവിനോട് ചോദിക്കുകയാണ്, ഇസ്രായേലിന് ഇപ്പോഴാണോ നീ രാജ്യം മടക്കി കൊടുക്കുന്നത്?
Now are you going to drive out the Romans and Israel will be the ruler of the whole world?
റോമക്കാരെ ഒക്കെ പുറത്താക്കിയിട്ട് ഇസ്രായേലിന് രാജ്യം മടക്കി കൊടുക്കുന്നത് ഈ കാലത്താണോ എന്ന് അവർ കർത്താവിനോട് ചോദിക്കുന്നു.
They couldn't understand that he was not talking about an earthly kingdom.
ഒരു ലോകത്തിലുള്ള ഒരു രാജ്യത്തെ കുറിച്ച് അല്ല കർത്താവ് സംസാരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല.
That shows us that you can listen to Jesus himself preaching to you for 40 days and still your mind will be on earthly things.
ഇത് നമ്മളെ മനസ്സിലാക്കുന്ന എന്താണ്? 40 ദിവസം യേശു കർത്താവ് കൂടെ ഇരുന്ന് പ്രസംഗിച്ചിട്ടും ഭൂമിയിലെ കാര്യങ്ങളെ കുറിച്ചാണ് എന്ന് അവർ ചിന്തിച്ചു പോയി. ഇത് നമുക്കും സംഭവിക്കാം.
It's only when the Holy Spirit fills us that we suddenly realize that heaven is more important than earth.
പരിശുദ്ധാത്മാവ് നമ്മളെ നിറച്ചു കഴിയുമ്പോഴാണ് ഈ ഭൂമിയിലുള്ള ഏതിനേക്കാട്ടിലും ഏറ്റവും മഹത്തായത് സ്വർഗമാണെന്നുള്ള ഒരു ബോധ്യം നമുക്ക് ലഭിക്കുന്നത്.
If the things of earth are more real to you than eternal things, brother, sister, you need to be filled with the Holy Spirit.
ഇന്നും സ്വർഗ്ഗത്തിലെ ആത്മീയ വിഷയങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ഈ ഭൂമിയിലുള്ള അനുഗ്രഹങ്ങൾക്കാണെങ്കിൽ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം.
You don't need more teaching, you don't need to listen to more CDs or watch more videos, you need to be filled with the Holy Spirit.
നിങ്ങൾക്ക് കൂടുതൽ സിഡിയിലോ പ്രസംഗം കേൾക്കുകയോ ഒന്നുമല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ വാസ്തവമായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം.
There are so many people who hear my messages who are still seeking the things of earth.
എന്റെ സന്ദേശങ്ങൾ കേൾക്കുന്ന അനേക ആൾക്കാർ എനിക്കറിയാം, അവർ ഇന്നും ലോകത്തുള്ള കാര്യങ്ങളാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്.
Temporarily stirred during the meeting.
ഈ മീറ്റിംഗുകളിൽ കടന്നു വരുമ്പോൾ താൽക്കാലികമായിട്ട് അവരെ വളരെ ഇളക്കമൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും.
There is no permanent change.
എന്നാൽ നിലനിൽക്കുന്ന ഒരു വ്യത്യാസം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല.
It's like a nurse giving an injection to a dying man.
മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു നേഴ്സ് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് പോലെയാണ്.
And he gets some energy.
ആ ഇഞ്ചക്ഷൻ ലഭിക്കുമ്പോൾ അവൻ ഒരു ചെറിയ ഉണർവ് ലഭിക്കും.
He jumps up and he can run around for some time.
അവനെ എഴുന്നേറ്റ് നിന്ന് ഇച്ചിരി സമയം ശ്വാസം വലിക്കും.
As the effect of the injection wears out,
ആ ഇഞ്ചക്ഷന്റെ ശക്തി കുറയുമ്പോൾ
you see him becoming weaker and weaker and back
ശക്തി ക്ഷയിച്ച് ആ മരണാവസ്ഥയിലേക്ക് കടന്നു പോകുന്നു.
A few days later he's back in the bed again.
അപ്പോൾ പിന്നെയും ചില ദിവസം കഴിഞ്ഞ് അവനെ ശയ്യാവലംബയാനാകുന്നു.
Then he needs another conference, another injection.
അതുകഴിഞ്ഞ് മറ്റൊരു ഇഞ്ചക്ഷൻ മറ്റൊരു കോൺഫറൻസ് അവൻ ആവശ്യമായി.
He jumps up again.
അദ്ദേഹം പിന്നെയും എഴുന്നേൽക്കുന്നു.
This is not the way we are supposed to live.
അങ്ങനെ അല്ല നാം ജീവിക്കേണ്ടത്.
Many people they live with these injections they get at conferences.
ഇങ്ങനെയൊക്കെയുള്ള കോൺഫറൻസുകൾ കൂടി ഇഞ്ചക്ഷൻ ലഭിച്ച ഒരു താൽക്കാലിക ഉണർവാണ് അനേകർക്കും ലഭിക്കുന്നത്.
We need to be filled with the Holy Spirit continuously.
നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിരന്തരമായി നിറയപ്പെടണം.
Seek for that.
അതിനായിട്ട്
ആഗ്രഹിക്കുക. Say, Lord, I want a real, genuine fullness of the Holy Spirit.
കർത്താവേ, വാസ്തവമായും യഥാർത്ഥമായ പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്റെ ജീവിതത്തിൽ വേണം.
Don't seek for the gift of tongues. If God gives it to you, take it, but that's not the main thing.
ഭാഷാവരത്തിനു വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, അത് ദൈവം നമുക്ക് ആവശ്യമുള്ളപ്പോൾ തരും.
We need power.
നമുക്ക് ശക്തിയാണ് വേണ്ടത്.
Power to live the Christian life.
ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമുക്ക് ആവശ്യം.
You know, the same power God gives the birds to overcome gravity and fly.
അതെ, ഈ ഗുരുത്വാകർഷണ ശക്തിയെ അതിജീവിച്ച് മുകളിലേക്ക് പറക്കുവാൻ തക്കവണ്ണം ഈ പക്ഷികൾക്ക് കൊടുക്കുന്ന അതേപോലെ ഒരു ശക്തിയാണ് നമുക്ക് വേണ്ടത്.
You know, the Bible says you can mount up with wings like eagles.
അതെ, നിങ്ങൾക്ക് കഴുകനെ പോലെ ചിറകടിച്ച് ഉയരുവാൻ കഴിയുമെന്ന് ദൈവവചനം പറയുന്നു.
If God can give that power to those birds, it's a example to us.
ഇങ്ങനെയുള്ള പക്ഷികൾക്ക് ദൈവത്തിന് അതിനുള്ള ശക്തി കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ഇത് നമുക്കൊരു മാതൃകയാണ്.
The power of sin is like the power of gravity.
അതെ, ഈ പാപത്തിന്റെ ശക്തി ഈ ഗുരുത്വാകർഷണ ശക്തി പോലെയാണ്.
Always pulling you down.
നമ്മളെ എപ്പോഴും താഴേക്ക് ഈ ലോകത്തിലേക്ക് വലിക്കുന്നു.
What you need is not teaching, a power.
നമുക്ക് ഒരു പഠിപ്പീരല്ല വേണ്ടത്, നമുക്ക് ശക്തിയാണ് വേണ്ടത്.
And when you discover that and you experience it, that power will lift you up.
അത് നാം കണ്ടുപിടിച്ച് അത് നാം അനുഭവിക്കുമ്പോൾ ആ ശക്തി നമ്മളെ ആത്മീയ ഉന്നതങ്ങളിലേക്ക് നടത്തും.
Then the Lord told him.
എന്നിട്ട് ദൈവം അവരോട് പറഞ്ഞു.
Verse 7, it's not for you to know these times and seasons.
കർത്താവ് അവരോട് പറഞ്ഞു, അവൻ അവരോട് പിതാവിന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുവാൻ നിങ്ങൾക്കുള്ളതല്ല.
See, there's something which the Father has kept in his own authority.
ദൈവം തന്റെ അധികാരത്തിൽ മാത്രം വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്.
That is to know the time for certain things.
അത് ലോകത്തിൽ സംഭവിക്കാനുള്ള ചില സമയങ്ങൾ ചില സംഭവങ്ങളുടെ സമയങ്ങളാണ്.
When will Christ come back?
കർത്താവ് എപ്പോഴാണ് മടങ്ങി വരും?
Do you know that Jesus had the humility on earth to say, I myself don't know the date of my return.
കർത്താവിന് ഇങ്ങനെ പറയുവാനുള്ള താഴ്മ ദൈവമായെന്ന് ലോകത്തിൽ ജീവിച്ചപ്പോൾ കർത്താവ് പിതാവ് തന്റെ അധികാരത്തിൽ വെച്ചിരിക്കുന്നത് അറിയുവാൻ എനിക്കറിയില്ല എന്ന് കർത്താവ് പറഞ്ഞു.
I don't know when I'm coming back.
ഞാൻ എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് പോലും എനിക്കറിയില്ല.
There are so many stupid believers who have gone around saying this year, that year, the other year Christ will come.
ലോകത്തിലെ അനേകരെ തീയതികൾ വരെ കുറിച്ചിട്ട് ഇന്ന സമയത്ത് കർത്താവ് മടങ്ങി വരുമെന്ന് പ്രവചിച്ചവരുണ്ട്.
Jesus himself did not know.
യേശു പറയുന്നു, ഞാൻ തന്നെ അറിയുന്നില്ല.
When he went to heaven, now he knows.
കർത്താവ് സ്വർഗ്ഗത്തിലേക്ക് പോയി, ഇപ്പോൾ കർത്താവിന് അറിയാം.
When he was on earth, his voluntarily limited his knowledge to the knowledge of man.
കർത്താവ് ഭൂമിയിൽ ആയിരുന്നപ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് തന്റെ എല്ലാ ദൈവശക്തിയും സ്വയമായിട്ട് തന്നെ ഉപേക്ഷിച്ചിട്ട് കർത്താവ് ഒരു മനുഷ്യനായിട്ടാണ് ജീവിച്ചത്.
Times and seasons are in God's authority. We don't have to do about it.
കാലങ്ങളും സമയങ്ങളും ദൈവത്തിന്റെ അധികാരത്തിലുള്ളതാണ്. അതിനെക്കുറിച്ച് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല.
That's why very often we pray for something.
അതുകൊണ്ടാണ് പലപ്പോഴും നാം ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ,
But you can't say, Lord, do it tomorrow.
കർത്താവേ, ഇത് നാളെ ചെയ്യണമേ നമുക്ക് പറയുവാൻ കഴിയാത്തത്.
Go to this verse, the time is in God's hands.
ഈ വാക്യത്തിലേക്ക് കടന്നു പോവുക, സമയവും കാലവും ദൈവത്തിന്റെ അധികാരത്തിലാണ്.
You can pray for healing. Leave it to God when to do it.
സൗഖ്യത്തിന് വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. എന്നാൽ അത് ചെയ്യുവാനുള്ള സമയം എപ്പോഴാണെന്നുള്ളത് തീരുമാനിക്കുന്ന ദൈവമാണ്.
You can pray for a job, for a visa. Leave it in God's hands.
ഒരു ജോലിക്ക് വേണ്ടി, ഒരു വിസയ്ക്ക് വേണ്ടി ഒക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക.
You can pray for your marriage. Leave the time in God's hands.
നിങ്ങളുടെ വിവാഹത്തിന് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അതിന്റെ സമയം ദൈവം അതിന്റെ തക്ക സമയത്ത് ചെയ്യും.
Many things we try to take the time into our hands. Lord, tomorrow we must do this.
എന്ന പല കാര്യങ്ങളും നാം ആ സമയം നമ്മുടെ കയ്യിൽ എടുത്ത് ദൈവമേ നാളെ തന്നെ ഇത് ചെയ്യണമെന്ന് ശഠിക്കുന്നവരാ.
Remember this verse.
ഈ വാക്യം എപ്പോഴും ഓർക്കുക.
It is not for you to know the time.
ഈ സമയങ്ങളെയും കാലങ്ങളെയും അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല.
That is in the Father's authority.
അത് പിതാവിന്റെ അധികാരത്തിലുള്ള കാര്യമാണ്.
Sometimes we are asking for a good thing.
ചിലപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ ആയിരിക്കും ചോദിക്കുന്നത്.
God has a time for it.
ദൈവത്തിന് അതിനൊരു സമയമുണ്ട്.
I often thought that if I was in God's place, the day after Adam sinned, I would have sent Jesus to die for the sins of Adam.
ഞാൻ പലപ്പോഴും ഇങ്ങനെ ചെയ്യും, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ ആദാം പാപം ചെയ്തതിന്റെ അടുത്ത ദിവസം തന്നെ ലോകത്തെ വീണ്ടും രക്ഷിക്കുവാൻ ഞാൻ യേശുവിനെ അയക്കുമായിരുന്നു.
Why did he wait 4,000 years?
എന്തുകൊണ്ടാണ് ദൈവം 4,000 വർഷം കാത്തിരിക്കേണ്ടി വന്നത്?
God's ways are not our ways.
ദൈവത്തിന്റെ വഴികൾ നമ്മുടെ വഴികളല്ല.
See what it says in Galatians 4.
ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ എന്താണ് വായിക്കുന്നത്?
Verse 4.
അതിന്റെ 4:4.
When the fullness of the time came, God sent his son.
എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ച് അയച്ചു.
Knew the right time.
ദൈവത്തിന് അതിന്റെ ആ തക്ക സമയം അറിയാമായിരുന്നു.
You know, when I read in the papers what all is going on in the world now.
ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ വർത്തമാന പത്രങ്ങളിൽ നാം വായിക്കുമ്പോൾ,
so many wars.
യുദ്ധങ്ങൾ.
So many poor girls being taken into prostitution.
അതെ, വ്യഭിചാരത്തിനായിട്ട് പാവപ്പെട്ട പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്നത്.
സോ മെനി പീപ്പിൾ, ഇന്നസെന്റ് പീപ്പിൾ ബീയിങ് കിൽഡ് ഇൻ സോ മെനി
കൺട്രീസ്. നിഷ്കളങ്കരായ അനേകർ കൊല്ലപ്പെടുന്നു.
ഐ സേ, ലോർഡ് ജീസസ് പ്ലീസ് കം സൂൺ.
ഇതൊക്കെ കാണുമ്പോൾ ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ നീ വേഗം വരണമേ.
ദാറ്റ്സ് എ ഗുഡ് പ്രയർ ടു പ്രേ.
അതൊരു നല്ല പ്രാർത്ഥന തന്നെയാണ്.
I sometimes wonder why the Lord is delaying.
ഞാൻ പലപ്പോഴും അതിശയിച്ചു പോകാറുണ്ട്, എന്തുകൊണ്ടാണ് ദൈവം തന്റെ വരവ് താമസിക്കുന്നത്?
God has a time.
ദൈവത്തിന്റെ ഒരു സമയം.
In the fullness of time he sent his son for the first time.
കാലത്തിന്റെ സമ്പൂർണതയിലാണ് ദൈവം ആദ്യത്തെ പ്രാവശ്യം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്.
In the fullness of time he will send his son the second time.
രണ്ടാമത്തെ പ്രാവശ്യവും ദൈവം നിയമിച്ചിരിക്കുന്ന കാലം പൂർണ്ണമാകുമ്പോൾ ദൈവം തന്റെ പുത്രനെ അയക്കും.
We are arrogant people who want feel we must know the time right now.
നാം വളരെ തിടുക്കമുള്ളവരാണ്, നമുക്ക് ഇപ്പൊ തന്നെ സമയം അറിയണം എന്ന് ധൃതി കാണിക്കുന്നവരാണ്.
It's one area where we need to learn humility.
ഈ ഒരു മേഖലയിലാണ് നാം താഴ്മ ഏറ്റെടുക്കേണ്ടത്.
When we pray, say Lord,
നാം പ്രാർത്ഥിക്കുമ്പോൾ,
in your time please answer it.
കർത്താവേ നിന്റെ സമയത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു.
In everything.
എല്ലാത്തിലും.
The same thing applies in this matter of victory over sin.
പാപത്തിന്റെ മേൽ ജയമുള്ള ജയമെടുക്കുന്ന വിഷയത്തിലും ഇത് തന്നെയാണ്.
I wish we could pray for victory over sin today and get it within the next 1 hour.
ഞാൻ ആഗ്രഹിക്കുന്നത് പാപത്തിന് മേൽ ജയം ലഭിക്കുവാൻ ഇപ്പോൾ നമ്മൾ പ്രാപിച്ചു, ഒരു മണിക്കൂറിനകം ആ ജയം ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
It didn't work like that in my life.
എന്റെ ജീവിതത്തിൽ അങ്ങനെ അത് പ്രവർത്തിച്ചിട്ടില്ല.
I read Romans 6:14 that sin shall not have dominion over you.
റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല എന്നുള്ളത് ഞാൻ വായിച്ചു.
And I confessed it.
ഞാൻ അതിന്റെ വാഗോണ്ട് ഏറ്റുപറഞ്ഞു.
Lord, it sin, your word says sin will not have dominion over me. It will not have dominion over me.
കർത്താവേ നിന്റെ വചനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പാപം നിന്റെ മേൽ കർത്തൃത്വം നടത്തുകയില്ല എന്ന്. അങ്ങനെയെങ്കിൽ എന്റെ ജീവിതത്തിൽ പാപം കർത്തൃത്വം നടത്തുകയില്ല എന്ന് ഞാൻ ഏറ്റുപറഞ്ഞു.
But the next day I was defeated.
എന്നാൽ എന്നിട്ടും അതിന്റെ അടുത്ത ദിവസവും ഞാൻ പരാജിതനായിരുന്നു.
In the next 1 year I was defeated.
അടുത്ത ഒരു വർഷവും ഞാൻ പരാജിതനായിരുന്നു.
Many years I was defeated.
പല വർഷങ്ങൾ ഞാൻ പരാജിതനായിരുന്നു.
But I kept saying God's word is true.
ഞാൻ എന്നിട്ടും ഞാൻ ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു, ദൈവത്തിന്റെ വചനം സത്യമാണ്.
One of these days sin will not rule over me.
ഈ ദിവസങ്ങളിൽ ഒന്നിൽ തീർച്ചയായും പാപം എന്റെ മേൽ കർത്തൃത്വം നടത്തുകയില്ല എന്ന് ഞാൻ പറഞ്ഞു.
The devil says to me, see, you lost your temper again.
പിശാച് വന്നു പറയും, see, നീ പിന്നെയും കോപിഷ്ഠനായി.
Agreed, I agree.
ഞാൻ
I have fallen.
ഞാൻ വീണുപോയി.
But one of these days Satan sin will not rule over me.
ഈ ദിവസങ്ങളിൽ ഒന്നിൽ പാപം എന്റെ മേൽ കർത്തൃത്വം നടത്താതെ വണ്ണം ഞാൻ ജയിക്കും.
That is the confession of my hope.
അത് എന്റെ പ്രത്യാശയുടെ ഏറ്റുപറച്ചിലാണ്.
It says let us hold fast to the confession of our hope.
നമ്മുടെ പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിക്കുക എന്നൊരു വാക്യമുണ്ട്.
Hebrews 10:23.
എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം.
It's a great verse.
ഒരു നല്ല വാക്യമാണ്.
Let us hold fast the confession of our hope without wavering, for he who promised is faithful.
നാം
പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ല.
And that is the type of faith we need to have.
അങ്ങനെയുള്ള ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്.
Chapter 11 verse 1.
11th അധ്യായത്തിലെ ഒന്നാം വാക്യം.
Faith is the assurance of things hoped for, the conviction of things not seen.
വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു.
So I'm saying it's going to happen in my life. I haven't yet seen it.
ഞാൻ പറയുന്നത് ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു, ഇതുവരെ ഞാൻ അത് കണ്ടിട്ടില്ല.
What is faith? The conviction of things I have not yet experienced.
ഞാൻ ഇതുവരെ കാണാത്ത കാര്യത്തിന്റെ ഒരു നിശ്ചയമാണ് വിശ്വാസം എന്നാണ് ഇവിടെ വായിക്കുന്നത്.
Why do I say, for example, that one day I will have a new body?
I will have a new body. ഒരു ദിവസം എനിക്ക് ഒരു പുതിയ ശരീരം ലഭിക്കും.
I'll have hair on my head.
എന്റെ തലയിൽ എനിക്ക് മുടി ഉണ്ടാകും.
I won't be wearing glasses.
ഞാൻ ഇനി കണ്ണാടി വെക്കേണ്ട ആവശ്യം വരികയില്ല.
I believe it.
ഞാൻ അത് വിശ്വസിക്കുന്നു.
I don't have it yet.
ഇതുവരെ എനിക്ക് അത് ലഭിച്ചിട്ടില്ല.
It's a conviction. I know the body that Christ rose up with will be mine also.
അത് എൻ്റെ പ്രത്യാശയുടെ ഒരു ഉറപ്പാണ്.
I'll never give it up.
അത് ഞാൻ ഒരിക്കലും
because it is God's word.
അത് ദൈവവചനമാണ്.
Heaven and earth will pass away. God's word will not pass away.
ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, ദൈവത്തിന്റെ വചനമോ മാറിപ്പോകയില്ല.
That is what we read throughout scripture.
വേദപുസ്തകത്തിൽ മുഴുവനായിട്ട് നാം വായിക്കുന്നത് അതുതന്നെയാണ്.
God told Abraham at the age of 75 you're going to have a son and the whole world is going to be blessed through your seed.
75 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത്, ഞാൻ നിനക്ക് ഒരു പുത്രനെ തരാൻ പോകുന്നു, അതിൽ നിന്റെ സന്തതിയിലൂടെ ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടും.
But it did not happen for 25 years.
അടുത്ത 25 വർഷത്തേക്ക് അത് സംഭവിച്ചില്ല.
He held on in faith.
എന്നിട്ടും അബ്രഹാം അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ പിടിച്ചുനിന്നു.
Held on. Finally it was fulfilled.
അവസാനമായിട്ട് തനിക്ക് അത് ലഭിച്ചു.
In fact in one place it says in Genesis chapter 17
ulpati pustakam 17
yeah
17th adhyayathile
we read in Genesis chapter 17
ulpati 17th adhyayathil namadu vaikunu
God said to him in verse 5 I'm changing your name
ende anjam vakyathil abrahaminodu deivam parayana ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കയാൽ നിന്റെ പേര് അബ്രഹാം എന്നിരിക്കണം.
Abram was his first name.
Abram ennayirunnu Abrahaminte aadyathe peru.
Which means exalted father.
Adinte artham uyarthappetta oru pidavu.
Abraham means the father of many nations.
Annal Abraham ennu paranjal
of a multitude of people.
Aneka jaathigalude pidavu, aneka vamshangalude pidavu.
So he changed his name.
Angane deivu Abrahaminte peru.
And you ask him how many children does Sarah have?
ഈ സമയത്ത് അബ്രഹാമിനോട് ചോദിക്കുക, സാറായിക്ക് എത്ര മക്കളുണ്ട്?
None.
ആരുമില്ല.
Why you changing your name to father of a multitude?
എന്നിട്ട് അനേക വംശങ്ങളുടെ പിതാവ് എന്നുള്ള പേര് എന്തിനാണ് നീ മാറ്റുന്നത്?
I used to think like this.
ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്.
Like in these days you go to the registrar's office to change the name.
ഈ ദിവസങ്ങളിൽ നമ്മുടെ പേര് മാറണമെങ്കിൽ രജിസ്ട്രർ ഓഫീസിൽ പോയി അതിനുള്ള ഡോക്യുമെന്റേഷൻ ഒക്കെ ചെയ്യണം.
Abraham says I want to change my name.
അബ്രഹാം രജിസ്ട്രർ ഓഫീസിൽ പോയിട്ട് എനിക്ക് എന്റെ പേര് മാറ്റണം എന്ന് പറയുക.
Father of a multitude.
അതെ. വംശങ്ങളുടെ പിതാവ്.
The registrar says, multitude, how many children do you have?
അനേക ജാതികളുടെ പിതാവ്, അപ്പം നിനക്ക് എത്ര മക്കളുണ്ട്?
Zero right now.
ഇപ്പം ഒന്നുമില്ല.
I'm going to be father of a multitude.
പക്ഷേ ഞാൻ അനേക വംശങ്ങളുടെ പിതാവ് ആകുവാൻ പോവുകയാണ്.
The registrar would think he's got a screw loose.
അപ്പോൾ രജിസ്ട്രാർ വിചാരിച്ചു കാണും ഇവന്റെ തലയിൽ ഒരു സ്ക്രൂ ലൂസ് ആയി കാണുമെന്ന്.
And next morning he calls his 318 servants.
അടുത്ത ദിവസം തന്റെ 318 അഭ്യാസികളായ ദാസന്മാരെയും വിളിച്ചിട്ട് അബ്രഹാം പറയുകയാണ്,
Today onwards my name is father of a multitude.
ഇന്നു മുതൽ എന്റെ പേര് അതെ വംശങ്ങളുടെ പിതാവ് എന്നാണ്.
They would also secretly laughed at this man.
ഒരുപക്ഷേ ഈ ദാസന്മാരും രഹസ്യമായിട്ടെങ്കിലും ഉള്ളിൽ ചിരിച്ചു കാണും.
Today nobody is laughing.
പക്ഷേ ഇന്നാരും ചിരിക്കാറില്ല.
He has really become the father of a multitude.
അബ്രഹാം തീർച്ചയായും അനേക വംശങ്ങളുടെ പിതാവായി തീർന്നു.
What I want to say is This is the man who is called the father of our faith.
ഇതേ ഈ അബ്രഹാമിനെയാണ് നമ്മുടെ വിശ്വാസികളുടെ പിതാവ് എന്ന്
പറയുന്നത്. That means an example for our faith. That's what it means.
നമ്മുടെ വിശ്വാസത്തിന് ഒരു നല്ല മാതൃകയാണ്.
What was this example he had?
എന്താണ് അബ്രഹാമിനുണ്ടായിരുന്ന ഈ ഒരു മാതൃക?
He held on to the promise of God even when it was not fulfilled for many years.
അതെ, അനേക വർഷങ്ങളായിട്ട് പൂർത്തീകരിക്കപ്പെടാതിരുന്നിട്ടും ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവൻ വിശ്വസിച്ചു.
He left the timing in God's authority.
അബ്രഹാം ദൈവത്തിന്റെ ആ സമയത്തിനു വേണ്ടി താൻ കാത്തിരുന്നു.
He said, I don't know the time, but God has said it, I'll believe it.
എപ്പോഴാണ് അത് സംഭവിക്കുന്നതെന്നുള്ള എനിക്കറിയില്ല, എന്നാൽ ദൈവമാണ് വാഗ്ദത്തം ചെയ്തത്, അവൻ അത് നിവർത്തിക്കുമെന്ന് അബ്രഹാം വിശ്വസിച്ചു.
We may wonder why God delays so much in giving us victory.
പലപ്പോഴും നമ്മളിങ്ങനെ അതിശയിച്ചു പോകാറുണ്ട്, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം തരുന്നതിന് ദൈവം താമസിക്കുന്നത്?
Why didn't he give it to us immediately?
എന്തുകൊണ്ടാണ് ദൈവം പെട്ടെന്ന് നമുക്ക് തരാത്തത്?
One of the reasons is that if we get it too quickly, we'll become proud.
അതിന്റെ ഒരു കാരണം, നമുക്ക് പെട്ടെന്ന് ഒരു വിഷയത്തിൽ ദൈവം ഉത്തരം തന്ന് നമ്മളെ ജയാളികളാക്കിയാൽ നാം നിഗളികളായി പോകും.
Even without victory, many of us become proud of many things.
വിജയം കൂടാതെ നമ്മളിൽ പലരും പെട്ടെന്ന് നിഗളികളായി പോകാറുണ്ട്.
Can you imagine what will happen if you get victory also?
നമുക്ക് ആ വിധത്തിൽ ജയം കൂടെ കിട്ടിയാൽ നമ്മുടെ അവസ്ഥ എന്തായി തീരുമെന്ന് നമുക്ക് ചിന്തിക്കാം.
So God has to wait till you are absolutely convinced that you can never get victory in your own strength.
അതായത് നിങ്ങളുടെ സ്വയശക്തി കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയത്തില്ല എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതിനും വരെ ദൈവം കാത്തിരിക്കും.
When you hear this message in the beginning,
ആദ്യമായിട്ട് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ,
yeah, I'm going to get it.
ഓ, എനിക്ക് ഞാൻ ജയാളിയാകാൻ പോകുന്നു.
I'm determined.
ഞാൻ പൂർണ്ണ തീരുമാനം.
I'm going to overcome sin.
ഞാൻ പാപത്തെ ജയിക്കാൻ പോകുന്നു.
God allows us to try, fail.
ദൈവം നമ്മളെ പരിശ്രമിച്ച് പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കും.
He is waiting till your strength comes to zero.
നിങ്ങളുടെ ശക്തി എല്ലാം ക്ഷയിച്ച് ഒരു വട്ട പൂജ്യമാകുന്നതിനും വരെ ദൈവം കാത്തിരിക്കും.
Then he will give you victory.
അതിനുശേഷം ദൈവം നിങ്ങൾക്ക് ജയം തരും.
Otherwise you won't get victory.
അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ജയം ലഭിക്കില്ല.
If anger is like a 100-foot pit.
ഈ കോപം എന്ന് പറയുന്നത് ഒരു 100-അടി താഴ്ചയുള്ള ഒരു കുഴി പോലെയാണ്.
If God lifts you up from that.
ആ കുഴിയിൽ നിന്ന് ദൈവം നിങ്ങളെ ഉയർത്തിയാൽ,
and you get victory over anger.
നിങ്ങൾക്ക് കോപത്തിന്റെ മേൽ ജയം ലഭിച്ചു.
And the next day you fall into a 1,000-foot pit called spiritual pride.
എന്നാൽ അടുത്ത ദിവസം നിങ്ങൾ 1,000-അടി താഴ്ചയുള്ള നിഗളം എന്ന ഒരു വലിയ കുഴിയിലേക്കാണ് വീഴുന്നത്.
Is that victory?
അതൊരു ജയമാണോ?
No.
ഒരിക്കലുമല്ല.
So God wants to lift you up in such a way that you never get proud for the rest of your life.
ദൈവം നിങ്ങളെ ഉയർത്തുന്ന ആ രീതി ഒരിക്കലും നിങ്ങൾ പിന്നീട് നിഗളിച്ച് പരാജയപ്പെട്ടു പോ നിങ്ങളിൽ ആശ്രയി
പ്രശംസിക്കാതിരിക്കേണ്ടതു.
നിങ്ങളിലൂടെ ദൈവം ചെയ്യുന്ന ഏതെങ്കിലും ഒരു ശുശ്രൂഷയെ കുറിച്ച് നിങ്ങൾ പ്രശംസ എടുക്കാത്ത ഒരവസ്ഥയിൽ.
I have seen so many people in my life who are ruined by blessing in their ministry.
അതെ, അനേക പേര് അവരുടെ ശുശ്രൂഷയിലുള്ള വിജയം കാരണമായിട്ട് അവരുടെ ജീവിതം നാശമായി പോയ അനേകരെ.
Or ruined by God blessing their business that it prospers so well.
അനേകരുടെ അവരുടെ ബിസിനസ്സുകളെ ദൈവം അനുഗ്രഹിച്ചത് കാരണമായിട്ട് അവർ ആത്മീയമായിട്ട് നാശത്തിലേക്ക് പോയ അനേകരെ.
They prayed for some sick person and he was healed. One person was healed and they become proud.
ഓ, അവര് ഏതെങ്കിലും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഏതെങ്കിലും ഒരു രോഗി സൗഖ്യമായെങ്കിൽ ഉടനെ അവര് നിഗളത്തിലേക്ക്.
You know, we are so weak that we fall into pride so easily.
നാം വളരെ ബലഹീനരാണ്, നാം പെട്ടെന്ന് ഈ നിഗളത്തിന് അടിമയായി പോകാനുള്ള സാധ്യത.
There's a saying in English, he's so weak that you can knock him down with a feather.
ഒരു തൂവലുകൾ കൊണ്ട് നിങ്ങളെ തെള്ളിയിടത്തക്ക വിധത്തിൽ നിങ്ങൾ അഹന്തയുള്ളവരാണ്.
There are many sins it's difficult to fall into.
അനേക പാപങ്ങളും അതിൽ വീഴുക പ്രയാസമാണ്.
Most of you may not fall easily into murder or adultery.
കൊലപാതകത്തിലോ വ്യഭിചാരം എന്ന പാപത്തിൽ നമ്മൾ സാധാരണ അധികം ആരും വീഴാറില്ല.
Spiritual pride.
എന്നാൽ ആത്മീയ നിഗളം.
The devil needs just one feather.
ഒരു തൂവൽ കൊണ്ട് പിശാചിനെ നിങ്ങളെ അതിലേക്ക് തള്ളിയിടുവാൻ.
One small thing.
ഒരു കൊച്ചു കാര്യം.
Something you shared in the meeting and somebody came and said, "Oh brother, that was such a blessing to me."
നിങ്ങൾ ഒരുപക്ഷെ സഭായോഗത്തിന് എന്തെങ്കിലും ഒരു കാര്യം എഴുന്നേറ്റ് പറഞ്ഞ് പ്രബോധിപ്പിച്ചു, അത് ഒരാൾ കടന്നു വന്നു, ഓ ഇന്നത്തെ അത് വളരെ ബ്ലെസ്സിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞ്,
and you're knocked out already.
ഓ, അപ്പോഴത്തേക്ക് നിങ്ങൾ അതിൽ പ്രശംസ എടുത്തു, നിങ്ങൾ വീണു.
You know this from experience.
അനുഭവങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇത് അറിയാം.
Or you sing so well and people say, wow.
ഒരുപക്ഷെ നിങ്ങൾ നന്നായിട്ട് പാടുന്നവരായിരിക്കും, മറ്റുള്ളവർ പറയുന്നു, ഓ നല്ല പാട്ട്.
There are so many things like this which we are doing for the glory of God and then we become proud of it.
ഒരുപക്ഷേ ദൈവനാമത്തിന് വേണ്ടി ആയിരിക്കും നമ്മൾ പലതും ചെയ്ത്, എന്നാൽ പലപ്പോഴും നമ്മൾ അതിലെ മഹത്വം എടുക്കുവാൻ ശ്രമിക്കുമ്പോൾ,
we are always in danger of spiritual pride.
നമ്മൾ ഒരു അപകടത്തിന്റെ വക്കിലാണ് എപ്പോഴും ഈ ആത്മീയ നിഗളത്തിന്റെ.
And God wants to give us victory in such a way that we will never be proud.
ദൈവം നമുക്ക് അത് നാം ഒരിക്കലും നിഗളത്തിലേക്ക് പോകാത്ത വിധത്തിൽ ഉള്ള ഒരു വിജയം തരുവാനാണ് ആഗ്രഹിക്കുന്നത്.
Otherwise we will be ruined.
അല്ലെങ്കിൽ നാം നശിച്ചു പോകും.
then it is better for us to keep on falling than to fall into spiritual pride.
Almiya nigalathil veerunadine kaattil nallada paapath cheriya paapathil veena munnotu povunnathu.
100 foot pit is better than 1000 foot pit.
1000 adi thaalchiyulla kuliye kaattilum 100 adi thaalchiyulla kuliye
aanu povunnathu. God wants to save us in such a way that we don't fall into any pit.
Deivam nammale rakshikkuvan aagrahikkunna naam oru kuliyilum veedathavanna kaattil aanu.
The only way he can do that is by allowing us to fail and fail and fail and fail and fail.
Deivathine ഈ വിധത്തിൽ നമ്മളെ സഹായിക്കുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, നമ്മൾ കൂടെ കൂടെ നിരന്തരമായിട്ട് പരാജയപ്പെടുവാൻ അനുവദിച്ച നമ്മുടെ ശക്തി ക്ഷയിക്കുന്നതിനു വരെ കാത്തിരിക്കുന്നത്.
There's a verse, verse in the book of Habakkuk which I want to share with you.
ഹബക്കൂക്കിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു.
I hope you all know where Habakkuk is.
ഹബക്കൂക്ക് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
You must, one of the things I tell young people, you must know the books of the Bible.
ഞാൻ ചെറുപ്പക്കാരോട് പറയാറുണ്ട്, വേദപുസ്തകത്തിലെ പുസ്തകങ്ങൾ നിങ്ങൾ അറിയണം.
It's about fourth or fifth book from the end of the Old Testament.
പഴയ നിയമത്തിന്റെ അവസാനത്തിൽ നിന്ന് നാലാമത്തെ പുസ്തകമാണ്
Habakkuk chapter 2.
ഹബക്കൂക്കിന്റെ പുസ്തകം രണ്ടാം അധ്യായം.
Listen to this verse and apply it to victory over sin.
ഇത് പാപത്തിന്മേലുള്ള ജയത്തോട് അനുബന്ധിച്ച ഒരു വാക്യമാണ്.
You can apply this verse to victory over sin.
പാപത്തിന്റെ വിജയത്തിനോട് നിങ്ങൾക്ക് ഈ വാക്യത്തെ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം.
Even though originally it was not spoken for that.
ഇത് സംസാരിച്ചിരിക്കുന്നത് ഇതിനെ കുറിച്ചായിരുന്നില്ല.
Verse Habakkuk chapter 2 verse 3.
ഹബക്കൂക്കിന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം.
The vision is for an appointed time, it hastens towards the goal, it will not fail. If it tarries, wait for it, it will surely come, it will not delay.
ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയുമില്ല. സമയം തെറ്റുകയുമില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല.
അതിന്
അതിന്റെ സമയത്തിനായിട്ട് നാം കാത്തിരിക്കണം.
ഇറ്റ് വിൽ കം,
അത് വരും.
ഇറ്റ് വിൽ നോട്ട് ഫെയിൽ,
അത് താമസിക്കുകയില്ല.
If it tarries, wait for it.
അത് താമസിച്ചാലും അതിനായിട്ട് കാത്തിരിക്കുക.
It will surely come.
അത് തീർച്ചയായിട്ടും വരും.
It will not delay.
അത് ഒരിക്കലും താമസിക്കുകയില്ല.
Think of that for victory over sin.
പാപത്തിന്മേലുള്ള ജയത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക.
Lord, there's an appointed time, it's going to come.
കർത്താവേ, നീ ഇതിനെ ഒരു സമയം വെച്ചിട്ടുണ്ട്, ആ സമയം വരുവാൻ പോകുന്നു.
It is moving towards the goal.
അത് ആ സമയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്.
It will not fail.
അത് വരാതിരിക്കുകയില്ല.
If it tarries, wait for it.
അത് താമസിച്ചാലും അതിനു വേണ്ടി കാത്തിരിക്കുക.
It will surely come.
അത് തീർച്ചയായിട്ടും വരും.
And it will not delay beyond the appointed time.
അത് അത് വെച്ചിരിക്കുന്ന സമയം അത് അതിക്രമിച്ച് കടന്നു പോവുകയില്ല.
See an example of this in John chapter 21.
യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നാം ഒരു മാതൃക കാണുന്നുണ്ട്.
You know, you read here about the disciples going fishing.
ഇവിടെ അപ്പോസ്തലന്മാരെ മീൻ പിടിക്കാൻ പോകുന്ന കാര്യം നമ്മൾ വായിക്കുന്നു.
സൈമൻ പീറ്റർ ആൻഡ് many others went fishing.
സൈമൻ പത്രോസും മറ്റുള്ളവരും പിന്നെയും മീൻ പിടിക്കാൻ പോകുന്നു.
And it says here the whole night they caught nothing, verse 3.
അവരെ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും പിടിച്ചില്ല.
Now why did Jesus allow that?
എന്തിനാണ് യേശു അത് അനുവദിച്ചത്?
Jesus knew that they're not going to catch anything.
യേശുവിന് അറിയാമായിരുന്നു അവരെ ഒന്നും പിടിക്കാൻ പോകുന്നില്ല എന്ന്.
But yet he came only in the early morning.
എന്നിട്ടും അവരെ നേരം വെളുപ്പായപ്പോൾ പുലർച്ചയ്ക്കാണ് വന്നത്.
They went out in the evening for fishing.
അവരെ വൈകുന്നേരത്താണ് മീൻ പിടിക്കാൻ പോയത്.
Maybe 6 o'clock in the evening.
ഒരുപക്ഷേ വൈകിട്ട് 6 മണിക്കായിരിക്കും.
But Jesus came verse 4 in the morning, maybe 5 o'clock in the morning.
എന്നാൽ യേശു വന്നത് വെളുപ്പിനെ 4
മണിക്കാണ്. If Jesus knew they are not going to catch fish, why did he allow them to try and try and try for 11 hours?
അവരെ മീൻ ഒന്നും പിടിക്കാൻ പോകുന്നില്ല എന്നുള്ളത് യേശു അറിഞ്ഞിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് രാത്രി മുഴുവനും അധ്വാനിക്കുവാൻ തക്കവണ്ണം ദൈവം അവരെ അനുവദിച്ചത്?
He could have gone them at 6:30 the previous evening and told them, listen, don't waste your time, you won't get fish, I'll give it to you.
തലേ ദിവസം വൈകിട്ട് 6:30 തന്നെ യേശു അവരോട് പറയാമായിരുന്നു, നിങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചാൽ ഒന്നും പിടിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയാം നിങ്ങൾ എവിടെയാണ് മീൻ പിടിക്കേണ്ടത്.
He allowed them to try and try and try.
എന്നാൽ യേശു അവരെ അധ്വാനിക്കുവാൻ തക്കവണ്ണം
they go to this corner of the lake, this corner of the lake and that corner of the sea and this corner of the sea, this sea, nowhere.
ഈ തടാകത്തിലും ആ കടലിന്റെ ആക്കരയിലും ഇക്കരയിലും അവിടെ എല്ലാം പോയി മീൻ പിടിക്കാൻ അവർ.
There were plenty of fish in that lake.
ആ തടാകത്തിലെ വളരെ മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു.
But none of them were coming into their net.
എന്നാൽ ഇവരുടെ വലയിൽ അതൊന്നും വന്നു വീണില്ല.
They were expert fishermen.
അവരെ നല്ല പരിചയസമ്പന്നരായ മീൻപിടുത്തക്കാരായിരുന്നു.
But James, John, Peter were fishermen for years.
എന്നാൽ യാക്കോബും യോഹന്നാനും പത്രോസും വർഷങ്ങളായിട്ട് മീൻ
പിടിക്കുന്നവരായിരുന്നു. All of them together could catch zero.
എന്നാൽ അവർ മുഴുവൻ അധ്വാനിച്ചിട്ടും അവർ മൂന്ന് പേരും ഒന്നിച്ച് അധ്വാനിച്ചിട്ടും അവർക്ക് ഒന്നും പിടിക്കുവാൻ കഴിഞ്ഞില്ല.
Because God had to teach them a lesson.
കാര്യം ദൈവത്തിന് അവർക്ക് അവരെ ഒരു പാഠം
പഠിപ്പിക്കണമായിരുന്നു. A spiritual lesson.
ഒരു ആത്മീയ പാഠം കർത്താവിന് അവരെ പഠിപ്പിക്കണമായിരുന്നു.
Without me you can do nothing.
എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല.
That is the biggest lesson God has to teach you and me.
ഇതാണ് എന്നെയും നിങ്ങളെയും കർത്താവ് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ പാഠം.
Without me you can do nothing.
നമ്മളെ കൂടാതെ അവർക്ക് നിങ്ങൾക്ക് എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല.
Theoretically we know it immediately.
അത് തിയറിറ്റിക്കലി നമുക്ക് ഇതിനെക്കുറിച്ചെല്ലാം അറിയാം.
But we have to experience it in practice that we try and we fail and try and we fail and try and we fail.
എന്നാൽ പ്രായോഗികമായിട്ട് നാം ഇത് പരിശ്രമിച്ച് പരാജയപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ബോധ്യമാവുകയുള്ളൂ.
Because we are very stubborn.
കാര്യം നാം പലപ്പോഴും വളരെ ശാഠ്യമുള്ളവരാണ്.
We think we can do it.
പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നു നമുക്ക് ഇത് ചെയ്യുവാൻ കഴിയുമെന്ന്.
The Lord says okay try.
അങ്ങനെയെങ്കിൽ കർത്താവ് പറയും നീ പരിശ്രമിച്ച് നോക്ക്.
Abraham thought he could produce a son.
അബ്രഹാം വിചാരിച്ചു അബ്രഹാമിന് ഒരു പുത്രനെ ജനിപ്പിക്കാൻ കഴിയുമെന്ന്.
God said try.
ദൈവം പറഞ്ഞു നീ ശ്രമിച്ചു നോക്ക്.
And he produced Ishmael.
അവനെ അതേ ഹാഗാറിലെ ഇസ്മായിലിനെ ജനിപ്പിച്ചു.
God said, I want, this is not the one I'm talking about. This is not the son.
ദൈവം പറഞ്ഞു ഇതല്ല ഞാൻ ഉദ്ദേശിച്ച സന്തതി.
You're going to get the son through Sarah.
സാറായിൽ നിന്നുള്ള ഒരു വാഗ്ദത്ത സന്തതിയാണ് ഞാൻ വാഗ്ദത്തം.
Tried and tried and tried, never got.
സാറായിലൂടെ അബ്രഹാം ശ്രമിച്ചിട്ട് അത് സാധിച്ചില്ല.
It's the same lesson here.
അതേ പാഠമാണ് നമ്മൾ ഇവിടെയും കാണുന്നത്.
Finally they gave up.
അവസാനം അവരത് ഉപേക്ഷിച്ചു.
Then the Lord came and filled their boat.
അപ്പോഴേ കർത്താവ് കടന്നു വന്ന് അവരുടെ വള്ളം മത്സ്യം കൊണ്ട്
നിറച്ചു. When they went at 6 o'clock the previous evening they went with great confidence.
വലിയ ഒരു ഒരു കോൺഫിഡൻസിനോ കൂടിയാണ് അവര് ആ മീൻ പിടിക്കാനായിട്ട് പോയത്.
And they tried and tried.
അവർ പരിശ്രമിച്ചു.
Yes, it's difficult today. What's happening?
എന്താണ് ഇന്ന് ഒന്നും നടക്കുന്നില്ലല്ലോ.
3 hours, 4 hours.
3 മണിക്കൂറ് 4 മണിക്കൂറ്.
Getting more and more difficult.
അത് പ്രയാസം കൂടി വരുന്നു.
3 o'clock in the morning, still no fish.
3 മണിയായി വെളുപ്പിനെ എന്നിട്ടും ഇല്ല.
By 5 o'clock they said, this is impossible.
വെളുപ്പിനെ 5 മണിയായപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഓ ഇതിനി അസാധ്യമാണ്.
They had come, all their confidence had come all the way down to zero.
അവരിലുള്ള എല്ലാ ആശ്രയവും അവരുടെ വിശ്വാസവും ഒക്കെ പൂജ്യത്തിലേക്ക് കടന്നു.
Then the Lord came.
അപ്പോഴാണ് കർത്താവ് വന്നത്.
Said, I'll fill your boat with fish.
കർത്താവ് പറഞ്ഞു നിങ്ങളുടെ വള്ളത്തെ ഞാൻ നിറയ്ക്കാം.
And he filled it.
കർത്താവ് നിറച്ചു.
And it says when they came to the shore,
അവരെ തീരത്തെ കടന്നു വന്നപ്പോൾ,
verse 11,
അതിന്റെ 11-ാം വാക്യം,
they drew to the net into the land 153 large fish.
ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി.
And the second miracle there, it says in verse 11, the net was not torn.
ഇത്രയും വലിയ 153 വലിയ മീൻ ഉണ്ടായിട്ടും ആ വല കീറിയില്ല എന്നുള്ളത് മറ്റൊരു അത്ഭുതമായിട്ട് നാം ഇവിടെ കാണും.
So is something like this in our life also?
നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ?
We hear a message and we say, I'm going to get victory over sin.
നാം ഒരു സന്ദേശം കേൾക്കുന്നു, നമ്മളും പറയുകയാണ്, ഓ ഞാനും ഈ പാപത്തെ ജയിക്കാൻ.
You are as sincere as these people going fishing.
അതെ, നിങ്ങൾ ഈ മീൻ പിടിപ്പാൻ ഇറങ്ങി പുറപ്പെട്ട അപ്പോസ്തലന്മാരെ പോലെ നിങ്ങൾ ഈ വിഷയത്തിൽ ഒരുപക്ഷെ സത്യസന്ധരായിരിക്കാം.
But like we said, the vision is for an appointed time.
നാം ആദ്യം കേട്ടതുപോലെ ആ ഒരു സമയത്തേക്കാണ് ഈ ദർശനം വെച്ചിരിക്കുന്നത്.
It will be delayed, it will come, but don't give up.
ആ ദർശനത്തിന് ഒരു സമയം ദൈവം അവധി വെച്ചിട്ടുണ്ട്. അത് തീർച്ചയായും ആ സമയത്ത് സംഭവിക്കും.
What God is waiting is for your confidence in yourself to come to zero.
ദൈവം കാത്തിരിക്കുന്നത് നിങ്ങളുടെ സ്വയത്തിന്റെ ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുവാനാണ്.
See in Abraham's case.
അബ്രഹാമിന്റെ
in Genesis 16.
ഉൽപ്പത്തി 16-ൽ അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ നാം കാണുന്നത്,
He felt, yeah, I can have a son.
എനിക്ക് ഒരു പുത്രനെ ജനിപ്പിക്കുവാൻ കഴിയും.
If I can't get it through Sarah, I'll get it through Hagar.
സാറായിൽ കൂടെ എനിക്ക് സാധിക്കയില്ലെങ്കിലും എനിക്ക് ആഗാറിൽ കൂടെ അത് സാധിക്കും.
And see what is the result.
അതിന്റെ ഫലം എന്തായിരുന്നു?
Just like in John's gospel you see them for 11 hours no result.
യോഹന്നാന്റെ സുവിശേഷത്തിലെ 11 മണിക്കൂർ അത് അധ്വാനിച്ചിട്ടും അവർക്ക് ഒരു ഫലം കിട്ടിയില്ല.
And the Lord doesn't come during those 11 hours.
ഈ 11 മണിക്കൂർ സമയത്ത് ദൈവം അവിടെ വന്നില്ല, കർത്താവ് അവിടെ വന്നില്ല.
What is he waiting for?
കർത്താവ് എന്തിനാണ് കാത്തിരുന്നത്?
For their self-confidence as fishermen to come to zero.
അവരുടെ സ്വയത്തിലുള്ള ആശ്രയം ആ മുക്കുവരിലുണ്ടായിരുന്ന അവരുടെ സ്വയത്തിലുണ്ടായിരുന്ന അവരുടെ ആശ്രയം മുഴുവനും ക്ഷയിച്ച് അവരെ സീറോ ആകുന്നതുവരെ ദൈവം കാത്തു.
Have you noticed this verse? Genesis 16:16.
ഉൽപ്പത്തി പുസ്തകം 16 അധ്യായത്തിന്റെ 16 വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ?
Abraham was 86 years old when Ishmael was born.
ഇസ്മായേൽ ജനിച്ചപ്പോൾ അബ്രഹാമിന് 86 വയസ്സ് പ്രായമായിരുന്നു.
How many years?
86.
What is the next verse?
അതിന്റെ അടുത്ത വാക്യം.
Abraham was 99 years old.
അബ്രഹാമിന് 99 വയസ്സായി.
The Lord appeared to him.
യഹോവ അവന് പ്രത്യക്ഷനായി.
Why this 13 year gap with nothing mentioned?
എന്തുകൊണ്ടാണ് ഈ 13 വർഷത്തെ ഇടവേളയിലെ കുറിച്ച് ഒന്നും ആ വേദപുസ്തകത്തിൽ പറയാത്തത്?
God was waiting for Abraham's ability to have a son to go to zero.
അബ്രഹാമിനെ ഒരു പുത്രനെ ജനിപ്പിക്കാനുള്ള ശക്തി പൂർണ്ണമായും ക്ഷയിച്ച് അത് അവന്റെ ആ ശക്തി നിർജീവമാകുന്നതുവരെ ദൈവം കാത്തിരുന്നു.
God has given man the ability to have children.
പുരുഷനെ പുത്ര മക്കളെ ഉൽപാദിപ്പിക്കുന്നതിനുള്ള ഒരു കഴിവ് ദൈവം കൊടുത്തിരിക്കുന്നത്.
Women also must have that.
സ്ത്രീകൾക്കും ഉണ്ട്.
But Sarah didn't have it.
എന്നാൽ സാറായ്ക്ക് അതില്ലായിരുന്നു.
But Abraham said, you don't have it, I can have.
Abraham പറഞ്ഞു നിനക്കില്ലെങ്കിലും എനിക്ക് പറ്റും.
I'm going to have a son.
എനിക്ക് ഒരു പുത്രൻ ജനിക്കും.
God said, you're so confident in yourself, then I have to wait.
ദൈവം അബ്രഹാമിനോട് പറഞ്ഞു നിനക്ക് സ്വയത്തിൽ ഇത്ര വലിയ ആശ്രയമുണ്ടോ? Okay.
So 13 years God waited till Abraham came to the place where he was impotent and he could not have a son even if he wanted.
അതെ, അബ്രഹാം ശാരീരികമായിട്ട് ഒരു നിർജീവാവസ്ഥയിൽ കടന്നു വന്ന് തന്നിൽ ഒരു പുരുഷ ഒരു ഒരു പ്രജയെ ഉൽപ്പാദിപ്പിക്കുവാനുള്ള തന്റെ ശേഷി പൂർണ്ണമായും ഇല്ലാതാകുന്നിടം വരെ ദൈവം അതിനുശേഷമാണ് ദൈവം ഐസക്കിനെ അബ്രഹാമിന് കൊടുത്തത്.
Ishmael he could boast, this is the son I produced.
ഇസ്മായേലിനെ നോക്കിയിട്ട് ഓ ഞാൻ ജനിപ്പിച്ച എന്റെ മകനാണെന്ന് അബ്രഹാമിന് പറയാമായിരുന്നു.
Isaac he could not boast.
എന്നാൽ ഐസക്കിനെ കുറിച്ച് അബ്രഹാമിന് അങ്ങനെ പറയാൻ
കഴിയില്ല. Like all the previous times Peter caught fish, he could boast, see how much fish I caught.
ഓ പത്രോസ് കഴിഞ്ഞ പ്രാവശ്യങ്ങളൊക്കെ വല ഇറക്കി പടവുമായി പോയപ്പോഴൊക്കെ നന്നായിട്ട് മീൻ പിടിച്ചതിനെ കുറിച്ച് പത്രോസിനെ പ്രശംസിക്കാമായിരുന്നു.
This 153 big fish he could not boast.
എന്നാൽ ഈ 153 മീനിനെ നോക്കിയിട്ട് ഒരിക്കലും പത്രോസിനെ പ്രശംസിക്കാൻ കഴിയില്ല.
Same lesson.
ഒരേ പാഠം തന്നെയാണ്.
See Romans chapter 4.
റോമാലേഖനം 4 അധ്യായം.
We read in Romans 4:19.
റോമാലേഖനം 4 അധ്യായത്തിന്റെ 19 വാക്യം നാം വായിക്കുന്നു.
That he looked at his own body, it was as good as dead because he was 100 years old.
അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും
ഗ്രഹിച്ചിട്ടുണ്ട്. Sarah's womb was also dead.
സാറായുടെ ആ ഗർഭപാത്രവും നിർജീവമായിരുന്നു.
Now both are dead.
ഇപ്പോൾ രണ്ടും നിർജീവമാണ്.
God says, now I'll give you a son.
അപ്പോൾ ദൈവം പറഞ്ഞു ഇനി ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും.
This has been God's way with all his servants.
ഇത് ദൈവം തന്റെ എല്ലാ ദാസന്മാരോടുമുള്ള ഇടപെടൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്.
I'll show you another example.
മറ്റൊരു ഉദാഹരണം നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു.
In Acts chapter 7,
അപ്പോസ്തല പ്രവൃത്തികൾ 7 അധ്യായം
and verse 23.
അതിന്റെ 23 വാക്യം.
When this is Stephen speaking about Moses.
ഇത് സ്തെഫാനോസ് മോശയെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്.
He was verse 22 very learned and had a lot of power in his words and a lot of power in his deeds.
മോശ മിസ്രീമരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു.
Verse 22.
അതിന്റെ 22.
When 23 he was 40 years old.
അവന് 40 വയസ്സ് കേറായപ്പോൾ
he saw one of the Israelites was 24 being treated unjustly.
ഇസ്രായേൽ മക്കളായ തന്റെ സഹോദരന്മാരെ ചെന്ന് കാണണം എന്ന് മനസ്സിൽ തോന്നി.
And with one blow he killed that Egyptian.
അവന് ഒരു അടിക്ക് മിസ്രീമിനെ അടിച്ചു കൊന്നതായിട്ട് നമ്മൾ വായിക്കുന്നു.
Can you imagine what a strong man he was that with one blow he could kill an Egyptian?
മോശ എത്ര ശാരീരിക ശക്തിയുള്ള വ്യക്തിയായിരുന്നു. ഒറ്റയടിക്ക് ഒരു മിസ്രീമിനെ അടിച്ചു കൊന്നതായിരുന്നു വായിക്കുന്നു.
He was a mighty speaker also according to verse 22.
അതിന്റെ 22 വാക്യത്തിൽ മോശ വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു എന്ന് നാം വായിക്കുന്നു.
And he thought verse 25 that all his Israelites will see how strong I am, I can deliver you all of you with my power.
ഓ ഞാൻ ഇത്ര ശാരീരിക ശക്തി ഉള്ളവനായതുകൊണ്ട് ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് മോശ നിരൂപിച്ചു.
I can speak to Pharaoh.
എനിക്ക് ഫറവോനോട് സംസാരിക്കാൻ കഴിയും.
I can kill Egyptians with one blow.
ഒരടിക്ക് മിസ്രീമരെ കൊല്ലുവാൻ എനിക്ക് കഴിയും.
I am your deliverer.
ഞാൻ നിങ്ങളുടെ രക്ഷകനാണ്.
But it says here they didn't understand.
എന്നാൽ അവർക്ക് മനസ്സിലായില്ല.
And he had to run away for his life.
അവന്റെ ജീവനെ പേടിച്ച് അവനെ അവിടെ നിന്ന് പലായനം ചെയ്ത് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു.
Why couldn't God use him at the age of 40?
എന്തുകൊണ്ടാണ് 40 വയസ്സ് പ്രായമുള്ളപ്പോൾ മോശയെ ദൈവം ഉപയോഗിക്കാഞ്ഞത്?
He was too strong.
മോശ അന്ന് തന്നിൽ തന്നെ സ്വയശക്തിയുള്ളവനായിരുന്നു.
God takes him to the wilderness.
അവനെ മരുഭൂമിയിലേക്ക് ദൈവം കൊണ്ടുപോയി.
He keeps him there for 40 years.
അവിടെ ഒരു 40 വർഷം.
And the great prince is now looking after sheep.
ഓ, ഒരു മിസ്രീമിലെ ഫറവോന്റെ പുത്രിയുടെ മകൻ രാജകുമാരൻ ഇതാ ഇവിടെ മരുഭൂമിയിൽ ആടിനെ തീറ്റുകയാണ്.
That itself is humiliating.
അത് എത്ര എളിമപ്പെടുത്തുന്ന ഒരു കാര്യമാണ്.
And on top of that he had to live with his father-in-law for 40 years.
അതിലുപരിയായിട്ട് തന്റെ അമ്മായിയപ്പന്റെ ഒരു ജോലിക്കാരനായിട്ട് താൻ അവിടെ മരുഭൂമിയിൽ കഴിയേണ്ടി വന്നു.
Have any of you lived with your father-in-law for 1 year?
ഒരു വർഷമെങ്കിലും നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ അമ്മായിയപ്പന്റെ കീഴിൽ ജോലി ചെയ്ത് ജീവിച്ചിട്ടുണ്ടോ?
Pretty humiliating for a man, I'll tell you that.
ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്.
For a woman it may not be so difficult.
സ്ത്രീകൾക്ക് അത്രയും പ്രയാസമില്ലായിരിക്കും, പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം.
For a man to stay with his father-in-law.
ഒരു മനുഷ്യൻ തന്റെ അമ്മായിയപ്പന്റെ കൂടെ ജോലി ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ.
To get a salary from his father-in-law every month.
തന്റെ അമ്മായിയപ്പന്റെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ.
This great mighty prince was humbled.
ഓ, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന നിലയിൽ ആയിരുന്ന മോശ ഈ വിധത്തിൽ പൂർണ്ണമായും ശക്തി
ചെയ്യിച്ച്
എന്താണ് ദൈവം മോശയോട് കൂടി ചെയ്തിരുന്നത്?
This man of 40, mighty in words and deeds.
വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി 40 വയസ്സുള്ള ശക്തനായ മോശയെ
God said, Moses, you're too strong, you can't serve me.
ദൈവം മോശയോട് പറഞ്ഞു, മോശയെ നീ ഭയങ്കര സ്വയം നിന്നിൽ തന്നെ ഭയങ്കര ശക്തനാണ്, എനിക്ക് നിന്നെ ഉപയോഗിക്കാൻ കഴിയില്ല. എനിക്ക് നിന്നെ എളിമപ്പെടുത്തേണ്ടിയിരിക്കുന്നു.
1-2 years is not enough because you are such a big prince.
നീ ഇത്ര വലിയ ഒരു രാജകുമാരൻ ആയതുകൊണ്ട് 1-2 വർഷം കൊണ്ടൊന്നും നിന്നെ പാകപ്പെടുത്തി എടുക്കാൻ എനിക്ക് കഴിയയില്ല.
The higher you are, the longer it takes to brought down to zero.
എത്രയോ ഉന്നത സ്ഥാനത്തായിരിക്കുന്നു, അത്രയും സമയം ദീർഘസമയം എനിക്ക് വേണം നിന്നെ ശരിയാക്കി കൊണ്ടുവരാൻ.
Finally he came to zero.
അവസാനം മോശ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക്
കടന്നു. At the age of 80,
80 വയസ്സ് പ്രായമുള്ളപ്പോൾ
He appears in a burning bush to Moses. God appears.
ദൈവം മുൾപടർപ്പിൽ അഗ്നിയുടെ നടുവിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി.
And says, "Come, I'm going to send you to Pharaoh."
ഞാൻ നിന്നെ ഫറവോന്റെ അടുത്തേക്ക് അയക്കുവാൻ പോകുന്നു.
And see what Moses says in Exodus 4 verse 10.
പുറപ്പാട് പുസ്തകം 4 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ എന്താണ് ദൈവം പറയുന്നത്?
This is an amazing verse.
എത്ര മനോഹരമായ ഒരു വാക്കാണ്.
He says, "Lord, I am never been able to speak properly now or in the past
Mosha Yehovayoda kartave munbe thane nee adiyanodu samsaricha shesham njan vaaksamarthyam ullavanalla njan vikkanum tadicha naavullavanu aagunu endu paranju
I am slow of speech
adhe njan vikkanaanu
was he like that at 40
40 vayasullappol mosha vikkanayirunnilla
no
nammal vaayichu vaakil samarthanayirunnu
how has he become like this
enganaanu avan vikkanayi theerunnu
how has he forgotten what he was
avana aayirunnathellam avan marandu poi
And he says, Lord, I'm not fit.
Karthave, njan yogyanalla.
Only such a man is fit to be a leader.
Njan yogyanalla enna aarethu parayunu avanaan yatharthamayi devajanathe nadathuvan.
I always told my fellow elders, number one quality to be an elder is you feel you don't deserve to be an elder.
Ende sabayilulla ella moopanmarodum njan parayarulla oru karyamaanu thanu. Ningale oru sabayude moopanayi irikkuvanulla yogyatha illa enna eppol ningal parayunu appozhaanu ningal vasthavamayum adinu yogyanayi.
I'm not ready. I'm not fit.
ഞാൻ ഫിറ്റ് അല്ല, ഞാൻ അതിന് യോഗ്യനല്ല, ഞാൻ അതിന് തയ്യാറായിട്ടില്ല.
I want to sit in the last seat.
ഞാൻ ഈ സഭയിലെ ഏറ്റവും പുറകിലത്തെ സീറ്റിൽ ഇരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്.
The Lord will take you up to the front seat.
അങ്ങനെയുള്ള ആളെയാണ് ദൈവം മുന്നോട്ട് കൊണ്ടിരുന്നത്.
But people were strong and say, yeah, yeah, I'm capable, I can do this.
എന്നാല് ശക്തരായ ആൾക്കാരെ, ഓ, എന്നെ കൊണ്ട് കഴിയും, എനിക്ക് ജ്ഞാനമുണ്ട് എന്ന് പറഞ്ഞാൽ.
God resists the proud and pushes them down.
ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു എന്നാണ് ദൈവവചനം നാം വായിക്കുന്നത്.
So the lesson everywhere is the same thing.
എല്ലായിടത്തും നാം പഠിക്കുന്ന പാഠം ഇതുതന്നെയാണ്.
If you haven't got victory, you have not come to zero yet.
നിങ്ങൾക്ക് ഒരുപക്ഷേ ജീവിതത്തിൽ വിജയം ലഭിക്കുന്നില്ല എങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ ഇതുവരെയും ആ ഒരു പൂജ്യമായിട്ട് തീർന്നിട്ടില്ല.
It will take a little more time.
അതിന് കുറച്ചുകൂടെ സമയം ഒരുപക്ഷെ വേണ്ടി വന്നേക്കും.
Maybe it's not 5 o'clock in the morning yet.
ഒരുപക്ഷേ രാവിലെ 5 മണി സമയം വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ആയിട്ടില്ല. നിങ്ങൾ ഇനിയും രാത്രി അധ്വാനിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ അർദ്ധരാത്രിയിൽ നിങ്ങൾ മീൻ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം അത് വരും.
The Lord will come and say, I'll fill your boat with fish.
കർത്താവ് കടന്നു വന്ന് നിങ്ങളുടെ പടകിനെ മത്സ്യങ്ങൾ കൊണ്ട് നിറയ്ക്കും.
It's different periods of time for different people because there are different degrees of pride in different people.
ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ നിഗളത്തിന്റെ നിലവാരം വ്യത്യസ്തമായതുകൊണ്ട് അതിനനുസരിച്ച് ദൈവത്തിന് സമയം വേണ്ടി വരും ഓരോരുത്തരെയും ഒരുക്കിയെടുക്കുവാൻ.
With Jacob it took 20 years.
യാക്കോബിന് 20 വർഷം എടുത്തു.
His treatment is also the same, 20 years with your father-in-law.
യാക്കോബിനെയും അമ്മായിയപ്പനോട് കൂടി 20 വർഷം ജോലിക്കായിട്ട് അയച്ചു.
Amazing how God uses this method to humble a lot of people.
അതെ, അനേകരെ എളിമപ്പെടുത്താൻ ഈ ഒരു മാർഗം ദൈവം ഉപയോഗിക്കുന്നത്.
But it took only 20 years for Jacob.
40 years for Moses. 20 വർഷമേ ദൈവം എടുത്തുള്ളൂ. മോശയ്ക്ക് 40
വർഷം. So with different people it's different.
ഓരോരുത്തർക്കും വ്യത്യസ്ത നിലവാരമാണ്.
When Jacob became thoroughly weak.
എന്നാൽ യാക്കോബ് പൂർണ്ണമായും ബലഹീനനായപ്പോൾ,
so weak that his hip was broken, he couldn't walk.
അവന്റെ തൊടയുടെ അസ്ഥി ഉളുക്കി, ഒരു കമ്പിന്റെ സഹായ വടിയുടെ സഹായം ഇല്ലാതെ അവന് നടക്കാൻ വയ്യാത്ത അവസ്ഥ എത്തിയപ്പോൾ,
God should have said, now you have become weak.
അപ്പൊ ദൈവം പറഞ്ഞു, ഇപ്പോഴാണ് നീ യഥാർത്ഥമായി നിന്റെ ബലം
ക്ഷയിച്ചത്.
ദൈവം അത് അവരോട് പറഞ്ഞില്ല, ദൈവം അങ്ങനെ പറയാമായിരുന്നു.
God said, now you have power with God.
ഇപ്പോൾ നിനക്ക് ദൈവത്തോട് ശക്തിയുണ്ട്.
Have you read that verse?
ആ വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ?
It's an amazing word.
നല്ല ഒരു മനോഹരമായ വാക്യമാണ്.
Says in Genesis 32.
ഉൽപ്പത്തി 32.
God touched the socket of his thigh and it was dislocated. Verse 25.
അതിന്റെ 25-ാം വാക്യം. എന്നെ വിടുക, ഉഷ സ്തുതിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞു. പറഞ്ഞതിന്, നീ എന്നെ അനുഗ്രഹിച്ചതല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു.
അവന്റെ
തുടയുടെ തടം തൊട്ടു, ആകയാൽ അവനോട് മല്ല് പിടിക്കയിൽ യാക്കോബിന്റെ തുടയുടെ തടം ഉളുക്കിപ്പോയി.
Now God could have said, you become weak.
ഇപ്പോ ദൈവം പറഞ്ഞു, നീ
ബലഹീനനായി എന്ന്. No, he should have said that.
അങ്ങനെ ദൈവത്തിന് പറയാമായിരുന്നു.
But that's not what he said.
എന്നാൽ ദൈവം അതല്ല അവിടെ പറയുന്നത്.
In verse 28 he says, now you are Israel.
ഇവിടെ 28-ാം വാക്യത്തിൽ ദൈവം പറയുന്നത്, ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കും.
ബിക്കോസ് യു ഹാവ് പ്രിവെയിൽഡ് വിത്ത് ഗോഡ്.
കാര്യം നീ ദൈവത്തോട് മല്ലുപിടിച്ചു.
And now you have power with God and power with man.
നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല.
When did he prevail with God? When he became weak.
എപ്പോഴാണ് ദൈവത്തോട് മല്ലുപിടിച്ചത്?
No, when did he overcome?
എപ്പോഴാണ് അവനെ ജയിച്ചത്?
When he became weak.
അവനെ ബലഹീനനായപ്പോൾ.
You see the same lesson everywhere.
എല്ലായിടത്തും ഇതേ പാഠം തന്നെയാണ് നാം പഠിക്കുന്നത്.
That's why the Lord has to wait.
അതുകൊണ്ടാണ് ദൈവത്തിനെ കാത്തിരിക്കേണ്ടി വരുന്നത്.
Till our confidence in ourselves becomes zero.
നമ്മളിലുള്ള നമ്മുടെ ആത്മവിശ്വാസം പൂർണ്ണമായും ഇല്ലാതായി നാം ഒരു പൂജ്യത്തിന്റെ അവസ്ഥയിൽ എത്തുന്നു.
Otherwise we will destroy ourselves with pride.
അല്ലെങ്കിൽ നാം
even
നിഗളം കൊണ്ട് നമ്മളെ തന്നെ നാം നശിപ്പിക്കും.
Even a ministry
നമ്മുടെ ശുശ്രൂഷയിലാണ്.
Even in my own life
എൻ്റെ സ്വയം ജീവിതത്തിലും,
for 16 years after I was born again,
16 വർഷം ഞാൻ വീണ്ടും ജനിച്ചതിന് ശേഷവും,
God took me through so many humiliating circumstances.
അനേക എളിമപ്പെടുത്തുന്ന അനുഭവങ്ങളിൽ കൂടെ ദൈവം എന്നെ കടത്തിവിട്ടു.
From elders in churches who would humiliate me publicly.
സഭയിൽ നിന്നും മൂപ്പന്മാരിൽ നിന്നും പരസ്യമായിട്ട് എളിമപ്പെടുത്തുന്ന അനുഭവം എനിക്കുണ്ടായി.
Tell me, you sit at the back of the church.
സഭയുടെ ഏറ്റവും പുറകിൽ പോയിരിക്കാൻ എന്നോട് പറഞ്ഞു.
God said, obey and keep your mouth shut.
കർത്താവിനോട് പറഞ്ഞു, നിന്റെ വായടക്കി നീ നിശബ്ദനായി പോയിരിക്കുക.
And don't speak any words against the elders.
മൂപ്പന്മാർക്കെതിരായിട്ട് ഒരു വാക്ക് പോലും പറയരുതെന്ന് പറഞ്ഞു.
I obeyed.
ഞാൻ അത് അനുസരിച്ചു.
For 3 years I sat at the back.
3 വർഷം ആ ഒരു സഭയുടെ പുറകിലത്തെ ബെഞ്ചിൽ ഞാൻ
a church in which I was speaking every Sunday.
Ella nyaraiche njan samsarichondirunna oru sabhayil,
some little misunderstanding,
chela tettidharanagalude porathu,
God said, don't justify yourself.
Kartavennodu parney ninne thanne needigirikkarathu.
It was good for me.
Adu enikku nanmayayi bhavichu.
I didn't know then why.
Anna endukondana ingane sambhavikkunnathu ennu enikku ariyillayirunnu.
Now I know.
Ippol adu enikku ariya.
God was bringing me down.
Devam എന്നിലുള്ള ആ ആത്മവിശ്വാസത്തെ തകർത്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എനിക്കറിയാം.
Taking away through poverty,
ദാരിദ്ര്യത്തിലൂടെ,
through financial difficulty,
സാമ്പത്തിക പ്രയാസങ്ങളിലൂടെ,
through sickness,
രോഗത്തിലൂടെ.
I had such severe asthma, I couldn't even sleep.
എനിക്ക് ആസ്മയുടെ വളരെ കഠിനമായ രോഗാവസ്ഥ ഉണ്ടായിരുന്നു. എനിക്ക് ശ്വാസം പോലും ശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ.
So many things.
അങ്ങനെ അനേക കാര്യങ്ങളിലൂടെ.
And finally God gave me a ministry.
അതിന്റെ ഒക്കെ അവസാനത്തിലാണ് ദൈവം എനിക്ക് ഒരു ശുശ്രൂഷ തന്നത്.
And because he wanted to preserve me from becoming proud when he does something through me.
കാര്യം ദൈവം എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ സംരക്ഷിക്കുവാൻ ആഗ്രഹിച്ചതുകൊണ്ട് ദൈവം ഈ അവസ്ഥയിൽ കൂടെ ഒക്കെ എന്നെ കടത്തി.
Same thing with victory over sin.
പാപത്തിന്മേലുള്ള ജയവും ഇങ്ങനെ തന്നെയാണ്.
I would say I'm going to get victory, I'm going to get victory, and I'd fall.
ഞാൻ ജയിക്കാൻ പോകുന്നു എന്ന് ഞാൻ പറയുന്തോറും ഞാൻ വീണുകൊണ്ട്.
But like Abraham said, my name is father of a multitude.
എന്നാൽ അബ്രഹാമിനെ പോലെ ഞാൻ പറഞ്ഞു എന്റെ പേര് വംശങ്ങളുടെ പിതാവ് എന്നാണ്.
I said I'm going to be an overcomer.
ഞാൻ ഒരു ജയാളിയായി തീരുമെന്ന് ഞാൻ പറഞ്ഞു.
And it took place. And it happened like that.
അത് അങ്ങനെ സംഭവിച്ചു.
And I want to say to all of you,
നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു,
hold fast to the confession of your hope.
നിങ്ങളുടെ വിശ്വാസത്തിന്റെ സ്വീകാര്യം നിങ്ങൾ മുറുകെ പിടിക്കുക.
Your hope.
നിങ്ങളുടെ പ്രത്യാശയുടെ സ്വീകാര്യം നിങ്ങൾ മുറുകെ പിടിക്കുക.
It will take place in your life.
അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും.
Like we read in Habakkuk, the vision tarry, wait for it.
അതെ, ഹബക്കൂക്കിൽ നമ്മൾ വായിച്ചതുപോലെ അതിന് ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് താമസിച്ചാലും വരും.
The time is in God's hand.
ഈ സമയം ദൈവത്തിന്റെ അധികാരത്തിലുള്ള കാര്യമാണ്.
It's not for you to know.
അത് നമുക്ക് അറിയാനുള്ളതല്ല.
But it'll happen.
അത് തീർച്ചയായും സംഭവിക്കും.
You hold on to that faith, I can tell you in Jesus' name, you will really come into a victorious life.
ആ വിശ്വാസത്തെ നിങ്ങൾ മുറുകെ പിടിക്കുന്നുവെങ്കിൽ തീർച്ചയായും യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ജയകരമായ ഒരു ജീവിതത്തിലേക്ക് നടത്തപ്പെടുവാനിടയാണ്.
However impossible it looks right now.
ഇപ്പോൾ എത്ര പ്രയാസമായി തോന്നിയാലും,
I was more defeated than all of you.
നിങ്ങൾ എല്ലാവരേക്കാളും അധികമായിട്ട് പരാജയപ്പെട്ടവനായിരുന്നു.
God did it in my life.
എന്റെ ജീവിതത്തിൽ ദൈവം അത് ചെയ്തു.
And he'll do it in your life.
നിങ്ങളുടെ ജീവിതത്തിലും അവൻ അത് ചെയ്യും.
It may take time.
ഒരുപക്ഷേ അത് സമയമെടുത്തേക്കാം.
There was a young people's meeting recently in Tamil Nadu.
തമിഴ്നാട്ടിലെ യൗവനക്കാരുടെ ഒരു പ്രത്യേക മീറ്റിംഗ് ഉണ്ടായിരുന്നു.
One brother spoke a very encouraging word to those young people.
അവിടെ കൂടി വന്നവരോടെ വളരെ യൗവനക്കാരനായ ഒരു സഹോദരനെ വളരെ ഉത്സാഹിപ്പിക്കുന്ന ഒരു വാക്യം ഇങ്ങനെ പറഞ്ഞു.
He said when you see an older brother talking about victory,
നിങ്ങളെ ഒരു മുതിർന്ന സഹോദരൻ പാപത്തിന്മേലുള്ള വിജയത്തെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ,
just ask yourself how old he is.
അദ്ദേഹത്തോട് ചോദിക്കുക, അല്ല നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾക്ക് എത്ര പ്രായമുണ്ട്.
No, how old he is.
അദ്ദേഹത്തിന് എത്ര പ്രായമുണ്ട് എന്ന് ചോദിക്കുക.
Don't get discouraged.
നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്.
It took him time to come there, it'll take you also time to reach there.
അദ്ദേഹത്തിന് ഈ നിലവാരത്തിൽ എത്തുവാൻ സമയമെടുത്തതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഈ പൂർണ്ണ വിജയത്തിലേക്ക് വരുവാൻ സമയമെടുക്കും.
Don't get discouraged.
നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്.
When you see a person having a very happy married life,
ഒരു മനുഷ്യന്റെ അവരുടെ ഒരു വളരെ സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുന്നത് കാണുമ്പോൾ,
they were not married yesterday.
നിങ്ങളെ അവർ ഇന്നലെ വിവാഹിതരായവരല്ല.
It took time.
അതിന് അവർക്ക് സമയമെടുത്തു.
Everything takes time.
എല്ലാത്തിനും അതിന്റെ സമയമെടുക്കും.
Supposing if a little child joins kindergarten.
ഒരു കൊച്ചുകുട്ടി അവൻ കിൻഡർഗാർഡൻ സ്കൂളിൽ
ചേർന്നു. 4 years old.
4 വയസ്സ് പ്രായമുള്ള കുട്ടി.
He says I'm going to get a PhD.
ആ കുഞ്ഞു പറയുകയാണ്, എനിക്ക് ഒരു PhD വേണം.
I love such children.
അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ എനിക്ക് ഇഷ്ടമാണ്.
In the kindergarten itself he's got faith. I'll get a PhD.
കിൻഡർഗാർഡനിൽ ചേർന്നപ്പോൾ തന്നെ എനിക്ക് PhD എടുക്കണമെന്ന് അവനൊരു വിശ്വാസം ഉണ്ടെങ്കിൽ,
it'll take him more than 20 years.
അതെ, ഏറ്റവും കുറഞ്ഞ 20 വർഷമെങ്കിലും എടുക്കും.
Something like that.
അങ്ങനെയുള്ള,
even if you're in kindergarten,
നിങ്ങൾ ഒരുപക്ഷേ ഇന്ന് ഒരു കിൻഡർഗാർഡന്റെ നിലവാരത്തിലുള്ളവരാണെങ്കിലും,
I'm going to be an overcomer.
ഞാൻ അരെ വിജയാളിയായി തീരും.
Over sin.
പാപത്തിന്റെ മേൽ ഞാൻ ജയിക്കും.
All the bad habits I have.
എന്നെ പോരാടുന്ന എല്ലാ പാപ സ്വഭാവത്തിന്റെ മേലും.
And like I have been afraid of Satan, one day Satan will be afraid of me.
ഞാൻ ഇത്രയും നാളും പിശാചിനെ പേടിച്ചതുപോലെ ഒരു ദിവസം പിശാച് എന്നെ പേടിക്കും.
So let's go with that faith.
ആ വിശ്വാസത്തോടെ നമുക്ക് പോകാം.
Let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
Heavenly Father,
സ്വർഗീയ പിതാവേ,
I pray you will help every brother and sister here to hold fast to the confession of their hope.
സ്വർഗീയ പിതാവേ, ഇവിടെ കടന്നു വന്ന ഓരോ സഹോദരന്മാരും സഹോദരിമാരും അവരുടെ വിശ്വാസത്തിന്റെ ആ പ്രത്യാശ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം അവരിടയാക്കണം.
പ്രേം ജീസസ് നെയിം.
യേശുവിന്റെ നാമത്തിന് പിതാവേ,
ആമേൻ.
ആമേൻ.